ഹലോ, നമസ്കാരമുണ്ട്. ഇന്ന് മരണത്തെപ്പറ്റി സംസാരിക്കണം തോന്നുന്നു. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, എന്തിനാണ് മരണത്തെപ്പറ്റി സംസാരിക്കുന്നത്? വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഈ മരണത്തെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യം എന്താ? എന്താ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് എന്നൊക്കെ തോന്നുന്നു? അതിനൊന്നും പ്രത്യേകിച്ചൊരു കാരണങ്ങളുമില്ല. ഇന്ന് മരണത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നുന്നു. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഞായറാഴ്ച 20th of April. ഇത് അധികവും നമ്മളൊരു ടൈം സ്റ്റാമ്പ് ഇട്ടിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെഡ്യൂൾ ചെയ്തിടുമ്പോൾ ഇത് ചിലപ്പോൾ ഒരു 4-5 ആഴ്ച കഴിഞ്ഞിട്ടേ ചിലപ്പം പബ്ലിഷ് ആവുള്ളൂ. ആ പബ്ലിഷ് ആവുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുകൂടി ഉറപ്പില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അല്ലേ? ഭയങ്കര അനിശ്ചിതത്വമാണ് ലൈഫിനെ പറ്റിയിട്ട്. യു കാനോട്ട് പ്രിഡിക്റ്റ്. നമുക്ക് ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ കണ്ടാവും എന്നുള്ളത്. പക്ഷെ എല്ലാം ഇങ്ങനെ ഒരൊറ്റ നിമിഷത്തിൽ മാറും ചെയ്യും. അത്ര നിസാരമായിട്ട് അൺപ്രഡിക്റ്റബിളായിട്ട് അൺസേർട്ടനായിട്ട് കാര്യങ്ങൾ കിടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? ജീവിതത്തിൽ ചില ലോങ് ടേം പ്ലാൻസ് എങ്ങനെ ഉണ്ടാക്കുക? എങ്ങനെ നമ്മൾ ജീവിതത്തിനെ നോക്കി കാണും? ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ വിഷയങ്ങളാണ്. അപ്പം വെതർ എ പേഴ്സൺ ഇസ് അലൈവ് ഓർ ഡെഡ്, സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ഡെത്ത്, അത് റെലവൻ്റ് ആയിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ആ സ്ലോ പ്രൊഡക്ടിവിറ്റി സ്ലോനെസ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില തോട്ടുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് മരണം എന്നുള്ളൊരു ടോപ്പിക് എടുക്കുന്നു. അതിനൊരു കാരണം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇന്നാണ് 20th April, ഇന്നാണ് ഞാനൊരു വാർത്ത വായിച്ചത്. ഒരു യൂട്യൂബറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോസ്, 10-27 വയസ്സേ ഉള്ളൂ. ആംഗ്രി റാൻഡ് മാൻ എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ സിനിമയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ദേഷ്യത്തിൽ സംസാരിക്കും. ഭയങ്കര രസമായിരുന്നു, ഹ്യൂമറും ഭയങ്കര എനർജിയും, ഫുൾ ടൈം ദേഷ്യം എന്നുള്ളതാണ് അയാളുടെ ആ ഒരു മുഖമുദ്ര. ആ ചാനലിൻ്റെ സിനിമ റിവ്യൂസും ഒക്കെ ചെയ്യുന്നത് വെരി വെരി എനർജറ്റിക് യങ് മാൻ. 27 വയസ്സിൽ എന്തോ ഒരു സർജറിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു കോംപ്ലിക്കേഷൻസിൽ, പോസ്റ്റ് സർജറി കോംപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഞാനിന്ന് അയാളുടെ യൂട്യൂബിൽ പോയി. ഞാൻ ഐ വാസ് കൈൻഡ് ഓഫ് ഷോക്ക്ഡ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരം വ്യൂ ചെയ്യുന്നതല്ല, പക്ഷേ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് ഒരു യുണീക്ക്നെസ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അയാളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുടെ കമൻറ്റുകൾ, അയാൾ അച്ഛനാണ് പോസ്റ്റ് ചെയ്തത് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിന് ചെൽസിയ ടീമിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പം അങ്ങനെ ഞാനതൊന്നും കണ്ടില്ല. അപ്പം ആൾക്കാർ പല രീതിയിലാണ് ഈ വ്യക്തിയുമായി കണക്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളുടെ മരണം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അൺസേർട്ടനാണ്. നമ്മളുടെ മരണം നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് അതിനെക്കാട്ടും അൺസേർട്ടനാണ് അല്ലേ? പലപ്പോഴും ചില ആൾക്കാരുടെ മരണം അറിയുന്നതന്നെയല്ല. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മരിച്ചു പോയ ഒരാളുടെ പോസ്റ്റിന് താഴെ അയാളെ ടാഗ് ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകളും, അയാൾ മരിച്ചു എന്നുള്ളത് തന്നെ അറിയില്ല, പക്ഷെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എങ്ങനെയാണ് ഹൗ ഡു വി ലുക്ക് അറ്റ് ഡെത്ത് എന്നുള്ളത്. ഇപ്പം നമ്മളെപ്പോഴും ഈ മരണം എന്ന് പറയുന്ന സംഭവം, എനിക്ക് മനുഷ്യനെ പറ്റിയിട്ട് ആലോചിക്കുന്ന സമയത്ത് പലപ്പോഴും തോന്നാറുണ്ട്, മറ്റ് ജീവികൾക്കൊക്കെ എങ്ങനെ കോണ്ടംപ്ലേറ്റ് ചെയ്യുമോ മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷം എന്നുള്ള ചർച്ചയും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പം മറ്റേ മൃഗങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുള്ളത് അല്ല, അധികം നമ്മളുടെ ഒരു മെൻറ്റൽ ഫാക്കൽറ്റി അല്ല അവർക്ക് എന്നുള്ളതുകൊണ്ട് പേടിയുണ്ട്, എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മളുടെയൊക്കെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്കുള്ളൊരു സംഭവമാണ് പേടി എന്നുള്ളത്. പക്ഷേ മരണം എന്നൊന്നുണ്ട്, അത് നമുക്കറിയുന്ന ജീവിതത്തിൻ്റെ ഒക്കെ അവസമാനമാണ്. ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ചില വിശ്വാസികളാണ് ഇത് കഴിഞ്ഞിട്ട് സ്വർഗമുണ്ടാക്കി, നരകമുണ്ടാക്കി, ജീവിതമുണ്ടാക്കി, പുനർജന്മമുണ്ടാക്കി, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ മരണം എന്നുള്ള ഒരു സെൻട്രൽ തീമാണ്, വിശ്വാസിക്കും വിശ്വാസിക്കാത്ത ആൾക്കാർക്കും ഒരേപോലെയുള്ള ഒരു സംഭവമാണ്. മരണത്തെ ഭയമില്ല എന്ന് ആൾക്കാർ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തെ ഭയമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആവോളം കാലം ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഇതേ ഉള്ളൂ, ഇതിനപ്പുറം ഒന്നുമില്ല. അപ്പം മരിച്ചു പോവുക, മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിഷമവും സങ്കടവും ഒക്കെ ഉള്ളത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ആരുടെ കാര്യമാണെങ്കിലും. പക്ഷേ അതേസമയത്ത് തന്നെ അറിയുന്നൊരു കാര്യമാണ് നടക്കും സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കോക്കെ നടക്കും എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ വേദന അല്ലാണ്ട് കഴിയണേ എന്നൊരു തോന്നൽ വരും. കാരണം വെച്ചാൽ അപ്പോൾ മരണത്തെക്കാളും കൂടുതൽ പേടിയുള്ള സംഭവമാണ് എന്ത്? വേദന. ശാരീരിക വേദന, മാനസിക വേദന, വേദന, പെയിൻ എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. മരണമല്ല, പെയിൻ, വേദന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്? ചിലവർ പറയും പെയിൻ അത് അത് പെയിൻ ഇത് പെയിൻ ദാറ്റ് യു ടേക്ക് ദ സ്ട്രഗിൾ ദാറ്റ് യു ടേക്ക് അതൊക്കെ അതൊക്കെ ആൾക്കാർ പറയും. ദുഃഖം ഒക്കെ ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതൊക്കെ വേണം, എന്നാലേ നമ്മൾ സ്ട്രോങ്ങർ ആകും, കൂടുതൽ പെയിൻ ഉണ്ടെങ്കിൽ എന്നൊക്കെ. എനിക്ക് അറിഞ്ഞുകൂടാ ആൾക്കാർ ആ ഇത് പെയിൻ ഉണ്ടല്ലോ. ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡു ഇറ്റ് ബട്ട് വി പുഷ് ആൻഡ് പെയിനും ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ചെയ്യുമായിരുന്നു. അത് അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്പുറം ഒരു ഗോൾ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം അതുകൊണ്ട് ആ പെയിൻ നമുക്ക് മാനേജബിൾ ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ നമുക്കൊരു ഗോളുണ്ട്, ഒരു ഇപ്പം തടി കുറയ്ക്കാനായിരിക്കാൻ മതി, മസിൽ വെക്കാനായിരിക്കാൻ മതി, അങ്ങനെയൊക്കെയാണെങ്കിൽ ജിമ്മിൽ പോകുന്ന സമയത്ത് നമുക്കൊരു പെയിൻ ഉണ്ട് സംഭവം ചെയ്യുന്ന സമയത്ത്. ഓവർ ഡു ചെയ്യരുതെന്ന് ആൾക്കാർ പറയും, എന്നാലേ പെയിൻ നമുക്ക് ഇറ്റ് ഇസ് ഓക്കെ, വി ആർ റെഡി ടു ഫീൽ ദാറ്റ് പെയിൻ. കാരണം അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ഒരു ഗോൾ നമുക്കുണ്ട് എന്നുള്ളത്. മരണത്തിൻ്റെ കേസിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു പേടി ഉണ്ടാവാനുള്ളൊരു കാരണം നമ്മളെ സ്വപ്നങ്ങൾ, നമ്മളെ ആസ്പിറേഷൻ, നമ്മൾ ഇത്ര കാലം നമ്മളേതെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വെട്ടിപ്പിടിച്ച് ആൾക്കാരോട് ശണ്ട കൂടി ഇതൊക്കെ ചെയ്ത് പുരസ്കാരങ്ങളും അവാർഡുകളും സാധനങ്ങളൊക്കെ ആർക്കും ആവശ്യമില്ലാതെ ആർക്കും നമ്മൾക്ക് നമ്മളതിന് കൊടുക്കുന്ന വില കൊടുക്കാൻ പറ്റാതെ അതിനൊരു മതിപ്പും ഇല്ലാണ്ട് അതൊക്കെ നഷ്ടമാക്കിയിട്ട് അണ്ട് പോവുക. ഞാൻ ആലോചിക്കുക, ഒരു നമ്മളുടെ ഒരു ജീവിതം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമുക്ക് മരണം കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്, അപ്പോൾ ആൾക്കാർ പറയുന്ന മാതിരി അതൊക്കെയാണ് മരണം കഴിഞ്ഞിട്ട് നമുക്ക് ആകെ ഉള്ളൊരു ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഒരു ജയിലിൽ അടച്ചിട്ടാണ് ശരിക്കും മരണം കഴിഞ്ഞിട്ട്. ഈ ഒരു സ്ക്രീനുണ്ട്, ആ സ്ക്രീനിൽ മരിച്ച നമ്മളുടെ അതിന് ശേഷമുള്ള നമ്മളെ ലോകത്തെ ജീവിതം ഇങ്ങനെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കുക നമ്മൾ. ചില അത് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനായി പോയി അത് ആലോചിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ആലോചിക്കുക, പടച്ചോനെ ഞാനിങ്ങനെ ഇരുന്ന് പിന്നെ മരണമൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ജയിൽ ഈ അറേൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മരണമൊന്നുമില്ല. ഇങ്ങനെ ഫുൾ ടൈം നമ്മളെ ലോകം ഇങ്ങനെ, അതായത് മെല്ലെ മെല്ലെ ആദ്യ ആൾക്കാർ ചിലപ്പോൾ കരയുന്നത് കാണാൻ മതി, ചിലപ്പം പബ്ലിക്കായിട്ടല്ലാണ്ട് തന്നെ ചില രണ്ടാൾ പറയുന്നുണ്ടോ ഓ അവൻ പോയത് എത്ര നന്നായി എന്നിപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ വേറെ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണ് സ്ക്രീനിൽ വിചാരിക്കുക. ആ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നമ്മളെ ഭയങ്കര സ്നേഹിക്കുന്ന, നമ്മളവിടെ ഉണ്ടാവണമെന്ന് വിചാരിച്ച് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരുടെ വിഷമം കാണേണ്ടി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവരും ജീവിതവുമായി മുന്നോട്ട് നീങ്ങും. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം വരും, അതായത് നമ്മളില്ലാതെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ കുറച്ച് കഴിയുമ്പം ആരും നമ്മളെപ്പറ്റി അതായത് നമ്മൾ ഈ കിടന്നിട്ടുള്ള നടത്തിയ എല്ലാ കോലാഹലങ്ങളും എവരി സിംഗിൾ തിങ് അതൊക്കെ തീർത്തും അപ്രസക്തമായി ഒരു കുട്ടി പോലും ചിന്തിക്കാണ്ട് നമ്മൾ ഇവരുടെയൊക്കെ ഓർമ്മയിൽ നിന്നും പോലും മറഞ്ഞ് ഒന്നുമല്ലാണ്ട് പോകുന്നു. അപ്പോഴും നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മളില്ലാത്തൊരു ലോകം റിയലൈസ് ആവുന്നു. നമ്മളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്. നമ്മളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ആലോചിക്കും നമ്മളെ സ്വപ്നങ്ങൾ നമ്മളുടേത് നമ്മളുടേതെന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് ശേഷവും പ്രസക്തമാവുന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനൊരു മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു അറയിൽ ഇങ്ങനെ സ്ക്രീൻ എടുത്ത് നിൽക്കും, അതുകൊണ്ടൊന്നുമല്ല. പക്ഷെ നമ്മളെ മരണം കൂടുതൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാൻ മതി. കാരണം എനിക്ക് തോന്നുന്നത് നമുക്ക് പലപ്പോഴും നമ്മളെ മരണത്തിനോട് ഉള്ളൊരു ഭയം, എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ സെൽഫിഷായിട്ട് കാര്യങ്ങളെ കാണുന്നത് കൊണ്ടായിരിക്കാൻ മതി. കാരണം നമ്മളെ മരണം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തോന്നുന്നുണ്ട്. ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ ഇന്ത്യൻ 2 വരുന്നുണ്ട്. ഇന്ത്യൻ, ആദ്യത്തെ ഇന്ത്യൻ കമലഹാസൻ്റെ. അതിൽ കമലഹാസനും കമലഹാസൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സുകന്യ അല്ലേ. അപ്പോൾ സുകന്യനോട് ചോദിക്കുന്നൊരു സംഭവമുണ്ട്, രണ്ടുപേർക്കും പ്രായമായി, എന്താ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് ചോദിക്കും. അങ്ങനെ എന്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ സുകന്യ പറയും, എന്നെക്കാട്ടും മുൻപേ ഇവർ മരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. അതായത് കമലഹാസൻ, ഇന്ത്യൻ അച്ഛൻ കമലഹാസൻ, അമ്മ സുകന്യേൻ്റെ മുമ്പേ മരിക്കണം എന്നുള്ളത്. എന്നിട്ട് അവസാനം ഇന്ത്യൻ 1-ൽ ഇവർ രണ്ടുപേരും മരിക്കുന്നതിന് മുമ്പ് ഇവരുടെ മകൻ മരിക്കണോ, മകനെ അച്ഛൻ കൊല്ലുക, അങ്ങനെ എന്തൊക്കെയാണല്ലോ അതിൻ്റെ അതിൽ ഓർമ്മല്ല. അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ നിങ്ങളെക്കാട്ടും മുമ്പ് മരിക്കണമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അദ്ദേഹം മരിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ പെയിൻ ഞാൻ സഹിച്ചാൽ മതി, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെയിൻ അദ്ദേഹം സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നും ആ പെയിൻ അദ്ദേഹത്തിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം മരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും പലപ്പോഴും നമ്മളെ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും ആ മരണത്തിൻ്റെ പെയിൻ നമുക്ക് ഒഴിവായി കിട്ടണം എന്നുള്ളൊരു തോന്നലുണ്ടാവുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്ത് പെയിനാണ് ഉണ്ടാവുക എന്നുള്ളൊരു ഇതാണ്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള ഫ്രാങ്കിൻ്റെ മകൻ മരിച്ചു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് ടിം മരിക്കുന്നത്. ടിമ്മിനന്ന് 51 വയസ്സ് പറ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രാങ്കിനെ കാണുമ്പോൾ ഫ്രാങ്ക് എന്നോട് പറഞ്ഞു, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു വേദന വേറെ ഇല്ല എന്ന് പറഞ്ഞു. അവയെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, യുനോ ദെർ ഇസ് നോ വേ ദാറ്റ് വി ക്യാൻ അവോയ്ഡ്. പുത്രദുഃഖം എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, വി കനോട്ട് അവോയ്ഡ് ദാറ്റ്. ഭയങ്കര പെയിനാണത്. അപ്പോൾ പല തരത്തിലുള്ള പെയിൻ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വിടവാങ്ങുക, നമ്മളുടെ ജീവിതത്തിൽ നിന്ന്, നമ്മളുടെ സൗഹൃദ വലയത്തിൽ നിന്ന്, നമ്മളുടെ കൂട്ടിൽ നിന്നും ഒരാൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേദനയുള്ള, പക്ഷെ നമ്മൾ അതിനൊക്കെ തരണം ചെയ്യും എന്നുള്ളതാണ്. ഉണ്ട് ചില സമയത്ത് ചില ആൾക്കാരെ നമ്മൾ കൂടുതൽ ഓർക്കും, ചില ആൾക്കാരെ കുറവ് ഓർക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാർ പലരും മരിച്ച ആൾക്കാർ, നമ്മളെങ്ങനെയാണ് അവരില്ലെങ്കിൽ ജീവിക്കുക എന്ന് തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നും. പിന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് അവരെ പറ്റിയിട്ടുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോഴൊക്കെ നമുക്കൊരു വേദന ഉണ്ടാവും. ആ വേദനയുടെ കാഠിന്യം കുറയുമോ അറിഞ്ഞുകൂടാ. പിന്നെ നമുക്കും എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റാത്തൊരു കാലത്തുകൂടെ നമ്മൾ പോകും. അപ്പം പലപ്പോഴും ഞാൻ ആലോചിക്കും, മരണം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫാക്ട്, ദ ഫാക്ട് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡൈ എന്നുള്ളത്, അതല്ലേ നമ്മളെ ജീവിതത്തിനെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മൾ ഈ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കാൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ അതുണ്ടാവുന്നത് അതുകൊണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യം. മരണമില്ലായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടില്ലേ? എന്താണ് നമ്മളെ ജീവിക്കാനും ഒരു കാര്യം ചെയ്യാനും ഒരു ലക്ഷ്യം വെക്കാനും ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും മരണമില്ലെങ്കിൽ? ഞാൻ ഈ വീഡിയോ ചെയ്ത് ഞാൻ ആ സ്ലോനെസ്സിൻ്റെ ഇതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ലൈക്ക് സബ്സ്ക്രൈബർ അത് ഇത്, ഒരു യൂട്യൂബില് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിനൊന്നൊരു പ്രസക്തി ഇല്ലാതെ പോകുന്നൊരു സിറ്റുവേഷനല്ലേ. ഈ വീഡിയോ ചെയ്തതുകൊണ്ട് പ്രസക്തി ഉണ്ടോ? അല്ല. പക്ഷേ ഈ വീഡിയോ കൂടെ ചെയ്യണം. ആകത്തിൽ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുമ്പോൾ ആകെ പ്രസക്തമായ സംഭവം എന്താണെന്നറിയോ? എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു എന്നുള്ളത് മാത്രം. അത് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഞാൻ കുറേ കാലം 10-50 വർഷം കൂടെ ജീവിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഇങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിഞ്ഞ് നോക്കാം എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തിന് ഇത് ആൾക്കാരൊക്കെ കാണുകയും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗുണം ഉണ്ടാവുന്നത്. മരണം എന്നുള്ളൊരു ഫാക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊന്നും പ്രസക്തിയില്ല. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന എന്തിനൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പ്രസക്തി നൽകേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കടക്കും. ഞാൻ ഒരു നിരീശ്വരവാദിയായിട്ട് ഞാനിങ്ങനെ പലപ്പോഴും വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ മോശം. ഞാൻ ആലോചിച്ചു, ഒരു വിശ്വാസിയും ഒരു നിരീശ്വരവാദിയും ഒക്കെ ഇങ്ങനെ മരിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ മരിക്കാനുള്ള ടൈമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ശരിയാണ്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളതിനെ കാണുന്നത് ഒരു നിരീശ്വരവാദി കാണുന്ന പോലെ അല്ല. ഇപ്പം ഞാൻ മരണം കഴിഞ്ഞാൽ ഒന്നുമില്ല, കാരണം എനിക്ക് ഭയങ്കര വിഷമമാകും മരിക്കണം എന്നത്, കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളൊരു ധാരണ, അങ്ങനെയുള്ളൊരു തോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ യാതൊരു ഇതില്ല. അതായത് മരണത്തിൻ്റെ അവസാനം പറഞ്ഞിട്ട് കയറിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നതാണ്, വിട്ട് കഴിഞ്ഞാൽ വേറെ കയറൊന്നുമില്ല. പക്ഷെ എനിക്കൊന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ കയറ് വിട്ടാലും വേറെ അവിടെ സ്വർണത്തിൻ്റെ വേറെ കയറ് കിടക്കുന്നുണ്ടാവും, അല്ല ആരെയും വന്ന് എടുത്തു കൊണ്ടുപോകുന്നുള്ള അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടായിരിക്കാൻ മതി. സ്വർഗത്തിലേക്ക് പോകൂ, ഭാഗ്യം ഞാൻ നരകത്ത് പോകില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ പക്ഷെ എന്നാലും മരണം ഇതിന് രണ്ടിനും ഈക്വലാണ്. നമ്മളെങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിലാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഓരോ വ്യക്തിയെയും ഈ ജീവിതം അവസാനിക്കും എന്നുള്ള ആ ഒരു ഉറപ്പാണ് ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അതെല്ലാം എല്ലാ സമയവും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. ഇപ്പം ആൾക്കാർ പറയും, എന്തായാലും സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണെന്നുള്ളത്, ഒരു കാര്യമില്ല അല്ലേ, മരണത്തെപ്പറ്റി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ മരണത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മളെ നമ്മളുടെ ജീവിതത്തിൽ, ഇഫ് ഇറ്റ് ക്യാൻ മേക്ക് അസ് എ ബെറ്റർ പേഴ്സൺ, നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കാനും ബന്ധങ്ങളെ മനസ്സിലാക്കാനും നമ്മൾ ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം മാറാനും ഒക്കെ അത് നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ മരണം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പണ്ടുള്ളതിനെക്കാട്ടും കൂടുതൽ ആയുസ്സുണ്ട്, നമുക്ക് കൂടുതൽ കാലം ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമുണ്ടെന്നുള്ളവർ, ലെങ്ത് ഓഫ് ലൈഫ് കൂടിയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലെങ്കിൽ അതിൻ്റെ വിഷമമുണ്ട്. അപ്പം മരണം, ജീവിതം പ്രൊലോങ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതാവസാനം വരെ നല്ല ഹെൽത്തോട് കൂടിയിട്ട് ക്വാളിറ്റി ലൈഫ് നമുക്കുണ്ടാവുക എന്നുള്ളത്. എപ്പോഴും നമ്മളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കേണ്ടത് മരിക്കണ വരെ ആരോഗ്യത്തോട് കൂടിയിട്ട് കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരികയാണ്. മോർ ദാൻ ഹൗ ലോങ് യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ബി, ഹൗ ഹെൽത്തി ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ആൻഡ് ഹൗ ഹാപ്പി, കണ്ടൻറ്റഡ്, സാറ്റിസ്ഫൈഡ് ആണ് നമ്മളുടെ ജീവിതം എന്നുള്ളതും കൂടെ ചിന്തിക്കുന്നുണ്ട് ഒരു സാധനമാണ്. അപ്പം ഈയൊരു സീരീസ് സീസൺ എന്താ വെച്ചാൽ പറയാം, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ചിലപ്പം അതുമായി ബന്ധപ്പെട്ടത്, ചിലപ്പം അതുമായി ബന്ധപ്പെടാത്ത ഒരു കവിത ചിലപ്പോൾ ഞാൻ എഴുതിയായിരിക്കും, ചിലപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തായിരിക്കും, അത് നിങ്ങളോട് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് പോഡ്കാസ്റ്റിൻ്റെ ഒരു ഇതായിരുന്നു, കാരണം ഞാൻ പോഡ്കാസ്റ്റ് മാത്രം ചെയ്യുമ്പോൾ, വീഡിയോയിലല്ലാണ്ട് പോഡ്കാസ്റ്റ് മാത്രം ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ അവസാനം ഒരു കവിത വായിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അതും കൂടെ വെച്ചിട്ട് ഞാൻ ഒരു കവിത വായിക്കാം. ഒരു മരണത്തിൽ നിന്നും എന്നാണ് കവിത, ഫ്രം ഡെത്ത്. ഇത് എഴുതിയിരിക്കുന്നത് ഇറാനിയൻ പേർഷ്യൻ കവിയാണ്, അഹമ്മദ് ഷാംലോ. അഹമ്മദ് ഷാംലോൻ്റെ മുമ്പ് December 12 1925 മുതൽ July 23 2000 ഇവർ മരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ദേശീയ കവിതാ മാസം ഉണ്ട്, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ April 20 ഏപ്രിൽ ദേശീയ കവിതാ മാസമാണ്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇത് മെയിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക, ബട്ട് എനിവേ, അല്ലെങ്കിൽ ഓഡിയോ പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടാവാം. ഇനി ഒന്ന് വായിക്കാം. ഫ്രം ഡെത്ത്, മരണത്തിൽ നിന്നും. ഞാനൊരിക്കലും മരണത്തെ ഭയപ്പെട്ടിട്ടില്ല. ഞാനൊരിക്കലും മരണത്തെ ഭയപ്പെട്ടിട്ടില്ല. അതിൻ്റെ കരങ്ങൾ വിരസതയേക്കാൾ ബലഹീനമെങ്കിലും പക്ഷേ എനിക്ക് പേടിയാവുന്നു. ശവമടക്കാനായി കുഴി കുത്തുന്നവൻ്റെ വേദനം സ്വാതന്ത്ര്യത്തിൻ്റെ വിലയേക്കാൾ അധികമാവുന്നൊരു നാട്ടിൽ. എനിക്ക് മരിക്കാൻ പേടിയാവുന്നു. ശവമടക്കാനായി കുഴി കുത്തുന്നവൻ്റെ വേദനം സ്വാതന്ത്ര്യത്തിൻ്റെ വിലയേക്കാൾ അധികമാവുന്നൊരു നാട്ടിൽ എനിക്ക് മരിക്കാൻ പേടിയായിരുന്നു. അന്വേഷണങ്ങൾ, കണ്ടെത്തലുകൾ, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഒരാളുടെ ഉള്ളടക്കം തന്നെ ഒരു കോട്ടയായി മാറ്റുക, മരണത്തിൻ്റെ വില ഇതിനേക്കാളെല്ലാം കൂടുതലാണെങ്കിൽ, മരണത്തിൻ്റെ വില ഇതിനേക്കാളെല്ലാം കൂടുതലാണെങ്കിൽ ഞാൻ നിഷേധിക്കുന്നു. പരിപൂർണമായും എപ്പോഴെങ്കിലും ഞാൻ മരണത്തെ ഭയപ്പെട്ടിരുന്നെന്ന്. ഈ കവിത പരിഭാഷപ്പെടുത്തുമ്പോൾ ഉള്ളൊരു രസമുണ്ട്. പരിഭാഷ നന്നായോ നന്നായില്ലേ എന്നുള്ളത് വേറെ വിഷയം. ഇത് വായിച്ചോ വിചാരിച്ചത് അയച്ചു എങ്ങനെയല്ല, കുറച്ചും കൂടെ നന്നാക്കായിനല്ലേ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ നമ്മളൊരു കാര്യം ഒരു ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കി അതിനെ ഒരു വേറെ ഭാഷയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കും. എനിക്കത് ചിലപ്പോൾ ഇതൊക്കെ പണ്ട് ഇതെനിക്ക് തോന്നുന്നത് സായി പ്രോബ്ലി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് 2019 ആ സമയത്ത് ഇത് വായിച്ചപ്പോൾ എനിക്ക് എന്തായിരുന്നു മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഇന്ന് എന്താണ് എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. പക്ഷേ ഇന്നെന്തോ മരണത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. നോട്ട് ഓൺ എ നെഗറ്റീവ്, എപ്പോഴും നമുക്കൊരാളുടെ മരണം നെഗറ്റീവായിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുണ്ടെങ്കിലും അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക എന്ന് നമുക്ക് എന്നതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് നൽകുന്ന വലിയൊരു ഹോപ്പുണ്ട്. ഈ ജീവിതത്തെ എങ്ങനെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടും പൂർണ്ണമായും സംതൃപ്തിയോടും സ്വാതന്ത്ര്യത്തോടും കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുമെന്ന്, നമുക്ക് ശരിയല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയുമെന്ന്, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ജീവിതത്തെ കൊണ്ട് ചെയ്യാൻ പറ്റും, കാരണം ദ ടൈം ഇസ് നോട്ട് അപ്പ് എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം അത് വെച്ചിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തിനാണെന്നുള്ളത് ചോദിക്കില്ലേ, അപ് ടു യു. അപ്പം അടുത്തൻ്റെ അടുത്താഴ്ച വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് വരാം. നവനങ്ങനെയാക്കാം.